എബ്രായർ അദ്ധ്യായം 2. നമ്മെ പഠിപ്പിച്ച കാര്യങ്ങൾ പിൻചെല്ലുന്നതിൽ നാം അധികം ശ്രദ്ധയുള്ളവരാകണം. നേരായ മാർഗത്തിൽ നിന്നും അകറ്റപ്പെടാതിരിക്കുവാൻ തക്കവിധം നാം സൂക്ഷിക്കണം. ദൂതന്മാർ മുഖേന ദൈവത്തിൽ നിന്ന് വന്ന ഉപദേശം സാധുതയുള്ളതാണ്. യഹൂദർ ആ ഉപദേശത്തിനെതിരായി പ്രവർത്തിച്ചപ്പോഴെല്ലാം അവർ യഥാർത്ഥം ശിക്ഷിക്കപ്പെട്ടു. ആ ഉപദേശത്തെ അവർ അനുസരിക്കാതിരുന്നപ്പോൾ അവർ ശിക്ഷിക്കപ്പെട്ടു. നമുക്ക് പ്രദാനം ചെയ്ത രക്ഷ ഉന്നതമാണ്. അതിനാൽ ഇനി അപ്രധാനമെന്ന മട്ടിൽ നാം ജീവിക്കുകയാണെങ്കിൽ നാമും തീർച്ചയായും ശിക്ഷിക്കപ്പെടും. കർത്താവാണ് ഈ രക്ഷയെക്കുറിച്ച് ആദ്യമായി ജനങ്ങളോട് പറഞ്ഞത്. അവനെ ശ്രവിച്ചവർ ഈ രക്ഷ ശരിയാണെന്ന് നമുക്ക് തെളിയിച്ചു തന്നിരിക്കുന്നു. കൂടാതെ അതിശയങ്ങളും വലിയ അടയാളങ്ങളും പലതരത്തിലുള്ള വീര്യപ്രവൃത്തികളും ഉപയോഗിച്ച് ദൈവം ഇത് തെളിയിച്ചു. അവൻ ഇത് പരിശുദ്ധാത്മാവ് വഴി ആളുകൾക്ക് ദാനങ്ങൾ നൽകി തെളിയിച്ചു. അവൻ ആഗ്രഹിച്ച പ്രകാരം ആ ദാനങ്ങൾ അവൻ നൽകി. വരാനിരിക്കുന്ന പുതിയ ലോകത്തിന്റെ ഭരണകർത്താക്കളായി ദൈവം ദൂതന്മാരെ തിരഞ്ഞെടുത്തില്ല. ആ ഭാവി ലോകത്തെപ്പറ്റിയാണ് ഞങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. തിരുവെഴുത്തിൽ ചിലയിടത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു:
ദൈവമേ, നീ മനുഷ്യനെ കാത്തുകൊള്ളുന്നത് എന്തിന്? മനുഷ്യപുത്രനെപ്പറ്റി നീ കരുതലെടുക്കുന്നത് എന്തിന്? അവനത്ര പ്രധാനിയാണോ? അല്പകാലത്തേക്ക് നീ അവനെ ദൂതന്മാരെക്കാൾ ചെറുതാക്കി മഹത്വത്തെയും ആദരവിനെയും അവന് കിരീടമായി നീ നൽകി. എല്ലാം ദൈവം അവന്റെ നിയന്ത്രണത്തിന് വിധേയമാക്കി.
അതിനാൽ ഒന്നും തന്നെ അവന്റെ ഭരണത്തിന് പുറത്തായിരുന്നില്ല. എന്നാൽ അവനിപ്പോൾ എല്ലാം ഭരിക്കുന്നത് നാം കാണുന്നില്ല. അല്പകാലത്തേക്ക് യേശു ദൂതന്മാരെക്കാൾ താഴ്ത്തപ്പെട്ടുവെന്നാലും ഇപ്പോൾ മഹത്വത്തിന്റെയും ആദരവിന്റെയും കിരീടം ധരിച്ചവനായി നാം അവനെ കാണുന്നു. കാരണം അവൻ കഷ്ടം സഹിക്കുകയും മരിക്കുകയും ചെയ്തു. ദൈവകൃപ മൂലം യേശു ഓരോ വ്യക്തിക്കു വേണ്ടിയും മരിച്ചു. ദൈവമാണ് സർവത്തിന്റെയും സൃഷ്ടാവ്. അവന്റെ മഹത്വത്തിനു വേണ്ടിയുള്ളതാണ് സർവവസ്തുക്കളും. തന്റെ മഹത്വം പങ്കുവെക്കുന്നതിനായി ദൈവം ധാരാളം പുത്രന്മാരെ ആഗ്രഹിക്കുന്നു. അതിനാൽ തനിക്കാവശ്യമായത് ദൈവം ചെയ്തു. ജനങ്ങളെ രക്ഷയിലേക്ക് നയിക്കുന്ന യേശുവിനെ അവൻ പരിപൂർണനാക്കി. യേശുവിന്റെ കഷ്ടത വഴി ദൈവം യേശുവിനെ ഒരു പൂർണ്ണ രക്ഷകനാക്കി. ആളുകളെ വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധരാക്കപ്പെട്ട ആൾക്കാരും ഒരേ കുടുംബത്തിൽ നിന്നുള്ളവരാണ്. അതുകൊണ്ട് അവരെ സഹോദരരെ എന്ന് വിളിക്കുവാൻ അവൻ ലജ്ജിക്കുന്നില്ല. യേശു പറയുന്നു:
ദൈവമേ, ഞാൻ എന്റെ സഹോദരന്മാരോട് നിന്നെക്കുറിച്ച് പറയും. നിന്റെ എല്ലാ ജനത്തിന്റെയും മുമ്പിൽ ഞാൻ നിന്റെ സ്തുതിഗീതം ആലപിക്കും.
അവൻ പറയുന്നു:
ഞാൻ ദൈവത്തിൽ ആശ്രയിക്കും. ദൈവം എനിക്ക് തന്നിരിക്കുന്ന മക്കളുമായി ഞാനിതാ.
എന്നും കൂടെ അവൻ പറയുന്നു: ആ മക്കൾ ഭൗതിക ശരീരങ്ങളോട് കൂടിയ ആൾക്കാരാണ്. അതിനാൽ യേശു തന്നെയും അവരെ പോലെയാക്കി. സ്വയം മരിച്ചതുവഴി മരണത്തിന്റെ അധികാരമുണ്ടായിരുന്ന പിശാചിനെ നശിപ്പിക്കേണ്ടതിനാണ് അവൻ ഇത് ചെയ്തത്. അവരുടെ ഭയത്തിൽ നിന്നും അവരെ സ്വതന്ത്രരാക്കുന്നതിന് യേശു അവരെ പോലെയായി മരിച്ചു. മരണഭയം നിമിത്തം അവർ ആജീവനാന്തം അടിമകളെപ്പോലെയായിരുന്നു. യേശു ദൂതന്മാരെ അല്ല സഹായിക്കുന്നതെന്ന് വ്യക്തം. അബ്രഹാമിൽ നിന്നുള്ളവരെയാണ് യേശു സഹായിക്കുന്നത്. ഇക്കാരണം കൊണ്ട് യേശു എല്ലാ പ്രകാരത്തിലും തന്റെ സഹോദരങ്ങളെപ്പോലെ ആക്കപ്പെടേണ്ടിയിരുന്നു. ദൈവത്തോടുള്ള സേവനത്തിൽ അവരുടെ കരുണാമയനും വിശ്വസ്തനുമായ ഒരു മഹാപുരോഹിതൻ ആകത്തക്ക വിധത്തിൽ അവൻ അവരെ പോലെയായി. അപ്പോൾ യേശുവിന് അങ്ങനെ അവരുടെ പാപങ്ങൾക്ക് ക്ഷമ കൊണ്ടുവരുവാൻ കഴിഞ്ഞു. പ്രലോഭിതരെ സഹായിക്കുവാനും യേശുവിനിപ്പോൾ കഴിയും. കാരണം അവൻ സ്വയം സഹിക്കുകയും പ്രലോഭിതനാകുകയും ചെയ്തിരുന്നു.